بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لما تصف ألسنتكم الكذب لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടുന്ന വിഷയം ഫത്വ ആർ എങ്ങനെ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഫത്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലെ വിധികൾ അത് പറയൽ എന്നുള്ളതാണ് അതിന്റെ താൽപര്യം. അള്ളാഹുവിന്റെ പേരിലുള്ള സംസാരമാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം ദീനിൽ ഹലാലാണ് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഹറാമാണ് എന്ന് പറയുമ്പോൾ കേവലം വ്യക്തിപരമായ ഒരഭിപ്രായം പ്രകടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹു അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അതിന്റെ താൽപര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനുഷ്യരോട് പറഞ്ഞുകൊടുക്കുന്ന, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന വ്യക്തികളെന്നുള്ള നിലയിൽ മുഫ്തിമാർക്ക്, പണ്ഡിതന്മാർക്ക്, മതാധ്യാപനങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾക്ക് ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മഹത്തായ പദവിയായിട്ടാണ് അതിനെ ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അയാളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ പറഞ്ഞ് ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയാൽ അയാളുടെ ഒപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്, പദവിയുണ്ട് എന്ന് നമുക്കറിയാം. ഫകൈഫ ബിമൻസിബി തൗഖീഇ അൻ റബ്ബിൽ അർളി വസ്സമാവാത്ത്, എങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയുമെല്ലാം ഉടമയായ പടച്ചതമ്പുരാന്റെ അള്ളാഹുവിന്റെ പേരിൽ ഒപ്പുവെക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ സ്ഥാനമെന്ത് എന്നത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതിമഹത്തരമാണ് എന്നതോടൊപ്പം വളരെയേറെ ഗൌരവമുള്ള സംഗതിയാണ് ആ പദവി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം ഇച്ഛക്കനുസരിച്ച്, വ്യക്തി താൽപര്യങ്ങൾക്കനുസരിച്ച് മതവിധി പറയൽ അതീവ ഗുരുതരമായ പാതകമാണ്, തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി ഉണർത്തിയ ആയത്തുകൾ ഖുർആൻ ഒരു ആവർത്തി വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. 16 അധ്യായം സൂറത്തുൻ നഹ്ലിലെ 116 വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുക്കുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നത് പോലെ ഇത് അനുവദനീയമാണ്, ഇത് അനനുവദനീയമാണ്, ഹറാമാണ്, ഹലാലാണ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതുപോലെ മതവിധികൾ പറയുക എന്ന് വന്നാൽ അതിന്റെ അന്ത്യം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നതായിരിക്കും. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന വിഭാഗം ഒരിക്കലും വിജയിക്കുകയേയില്ല എന്നാണ് ആ വചനത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അതേപോലെ നിരവധി വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യം, വമൻ അളലമു മിമ്മനിഫ്തറാ അലല്ലാഹി കദിബൻ ഔ കദബ ബിൽ ഹഖി ലമ്മാ ജാഅഹു അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ കാഫിരീൻ. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അധർമ്മകാരി, ഏറ്റവും വലിയ അക്രമകാരി മറ്റാരുണ്ടോ എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത്. അവിശ്വാസികളുടെ സ്വഭാവമാണത് എന്ന രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് 29 അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 68 വചനത്തിലും 18 അധ്യായം സൂറത്ത് കഹഫിലെ 15 വചനത്തിലും ഒക്കെ നമുക്ക് ആ കാര്യം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സലഫു സ്വാലിഹീങ്ങൾ അതീവ സൂക്ഷ്മതയോടുകൂടിയായിരുന്നു, ഭയപ്പാടോടുകൂടിയായിരുന്നു ആ പദവിയെ കണ്ടിരുന്നത്. ഏത് ചോദ്യത്തിനും ഉടനടി മറുപടി പറയുക എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം പേടിയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല എന്ന താബിഈ പണ്ഡിതൻ പറയുകയാണ്, അദ്റക്തു 20 വമിഅ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ 120 പേര് സ്വഹാബികളെ നേരിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് ഞാൻ. ഫമാ കാന മിൻഹും മുഹദ്ദിസുൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു കഫാഹുൽ ഹദീസ്. അവരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഹദീസ് പറയുവാൻ ആഗ്രഹിച്ചാൽ, ഹദീസ് പറയേണ്ടുന്ന സാഹചര്യം വന്നാൽ തന്റെ സഹോദരനായ മറ്റൊരു സഹാബി അത് പറയട്ടെ എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. വലാ മുഫ്തിൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു കഫാഹുൽ ഫതിയ. അതേപോലെ ഫത്വ പറയേണ്ട, മതവിധി പറയേണ്ട സാഹചര്യത്തിൽ ഉടനടി തന്റെ അറിവ് പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണെങ്കിലും അത് പറയാൻ അവർ മെനക്കെട്ടിരുന്നില്ല. തന്നെയെപ്പോലെ തന്റെ സദീർത്ഥ്യരായ സഹപാഠികളായ സഹാബികൾ അത് പറഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് ജാമിഉ ബയാനിൽ ഇൽമി വഫദലിഹി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ ബറും അതേപോലെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവർ രണ്ടുപേരും രേഖപ്പെടുത്തിയതായി വചനം നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അതേ രീതിയിൽ ഗൌരവത്തോടുകൂടി കാണേണ്ടതിന് പകരം ആ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന സൂക്ഷ്മതയും അവധാനതയും ആ വിഷയത്തിൽ പിൽക്കാലക്കാർക്കുണ്ടായതായി നമുക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് ഖലഫുകളായ പിൻഗാമികളായ ആളുകളിൽ ചിലരെ സംബന്ധിച്ച് പറഞ്ഞത്, ആ കാലഘട്ടത്തിലെ തന്നെ അഥവാ പൂർവിക കാലഘട്ടത്തിലെ തന്നെ അബൂ ഹുസൈൻ ഉസ്മാൻ ബിൻ ആസിമുൽ അഖ്ദി എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ പറയുന്നു, ഇന്ന അഹദഹും ലയുഫ്തീ ബിൽ മസ്അല, നിങ്ങളിൽ ഓരോരുത്തരും പിൻഗാമികളായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, അവർ അള്ളാഹുവിന്റെ ദീനിയായ വിഷയങ്ങളിൽ മസ്അലകളിൽ അഭിപ്രായങ്ങൾ പറയുന്നു, ഫത്വ പറയുന്നു. വലവ വറദത് അലാ ഉമർ ബിൻ ഖത്താബ് ലജമ അലഹാ അഹ്ല ബദർ, ബദരിയങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ മാത്രം അതീവ ഗൌരവമായ സംഗതിയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ഈ വിഷയം വന്നതെങ്കിൽ അദ്ദേഹം വിലയിരുത്തുമായിരുന്ന ആ വിഷയങ്ങൾ നിങ്ങൾ തീരെ ഗൗനിക്കാതെ വിലവെക്കാതെ മതവിധി പറയുകയാണല്ലോ എന്ന് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ് അബൂ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ഇതേപോലെയുള്ള പണ്ഡിതന്മാർ എന്തായിരിക്കും പറഞ്ഞു പോവുക എന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക. അന്ത്യനാളിന്റെ അടയാളങ്ങളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു സംഭവം, ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അവസാന കാലഘട്ടമാകുമ്പോൾ ദീനിയായ അറിവ് ഇല്ലാതെയാവുകയും അത് ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിജ്ഞാനങ്ങളെല്ലാം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന കാര്യം കൃത്യമായി ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹു ലാ യഖ്ബിളു ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് വിജ്ഞാനങ്ങളെ ഊരിയെടുക്കുകയല്ല അല്ലാഹു ചെയ്യുക. വലാകിൻ യഖ്ബിളുഹു ബിഖബ്ലിൽ ഉലമാ, മറിച്ച് പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ് ദീനിയായ വിജ്ഞാനങ്ങൾ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, അങ്ങനെ ഒരൊറ്റ ആലിമീങ്ങളും ഒരൊറ്റ പണ്ഡിതന്മാരും ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഇത്തഖദന നാസുറു അസാ അജുഹാല, വിവരദോഷികളായ വിവരമില്ലാത്ത ആളുകളെ സമൂഹം നേതാക്കന്മാരാക്കുകയും പണ്ഡിതന്മാരെന്ന രീതിയിൽ അവരോധിക്കുകയും ചെയ്യും. ഫസുഇലു ഫഅഫ്തൌ, അങ്ങനെ ആ ആളുകൾ പണ്ഡിതന്മാരെന്ന രീതിയിൽ വരുന്ന ആളുകൾ അവരോട് വരുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയും. ആ മറുപടികൾ ബിഗൈരി ഇൽമിൻ, യാതൊരു വിധ വിവരവുമില്ലാതെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫളല്ലു വഅളല്ലു, അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ പ്രവചനം ഈ കാലഘട്ടത്തിൽ പുലർന്നിട്ടില്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകുന്നത്. ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ചായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും പത്തു കൊടുക്കുവാൻ ആളുകൾ സന്നദ്ധരാണ്. നെറ്റുകൾ സന്ദർശിച്ചാൽ ഇന്റർനെറ്റിന്റെ യുഗമായതുകൊണ്ട് തന്നെ ആ രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ നിരവധി സൈറ്റുകളിൽ ആവശ്യമുള്ള പത്രികകൾ കൊടുക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഇടയിൽ അതേപോലെ തന്നെ മതവിധികൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ യാതൊരു പ്രയാസവുമില്ല. വലിയ വലിയ പേരും സ്ഥാനവും അലങ്കരിക്കുന്നവർ പോലും ഗൌരവം ഉൾക്കൊള്ളാതെ അബദ്ധ ജടിലങ്ങളായ പത്രികകൾ ഇറക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ പത്രമാധ്യമങ്ങളിൽ അങ്ങനെയുള്ള ഫത്വകൾ ചർച്ചയാകാറുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയെ ഈയിടെ ചർച്ചയ്ക്ക് വിഷയമായ ഒരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറഞ്ഞതല്ല, ഷെയ്ഖുൽ അസ്ഹറിന്റെ തന്റെ ഫത്വയായി വന്നത്. വളരെ ഗൌരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു ഭർത്താവിന്റേതാണ് ചോദ്യം. അയാൾ ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ അടുക്കൽ എന്റെ കൂട്ടുകാരൻ വളരെയധികം കടന്നു വരികയും അവരുമായി സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേ ഇസ്ലാമികമായ പർദ്ദയും ഹിജാബുമെല്ലാം അതിന് തടസ്സമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യ ആ മനുഷ്യന് മുലയൂട്ടിയാൽ, മുലപ്പാൽ കൊടുത്താൽ അങ്ങനെ മുലകുടി ബന്ധം സ്ഥാപിക്കും, അതിലൂടെ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ എത്ര വേണമെങ്കിലും സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇടപെടുക എന്ന രീതിയിൽ ഫത്വകൾ ഇറങ്ങുന്നത് നമ്മൾ കേട്ടുപോയത്. അതേപോലെ തന്നെ സ്ത്രീകൾ ജുമാ ഖുത്ബ നടത്തുന്നതുകൊണ്ട് യാതൊരു തകരാറുമില്ല എന്ന് പറയുകയും അതിന് തയ്യാറാകുകയും ചെയ്ത ആളുകളെ വരെയും നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് ദീനിയായ ഒരു ബാധ്യത പോലെ തന്നെ പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. പലിശയും ചൂതാട്ടവുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുവാൻ പറ്റാത്ത നിർബന്ധിതമായ സംഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ കേരളക്കരയിൽ മലയാളത്തിലൂടെ നമ്മൾ വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, യുവതിയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ സഹോദരനോടൊപ്പം ബൈക്കിൽ തനിച്ച് യാത്ര ചെയ്താൽ അതിൽ യാതൊരു തകരാറുമില്ല, അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമികമായി എത്ര കണ്ട് അതപ്പതിച്ച രീതിയിലാണ് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ചെറുക്ക് വിദ്യാർത്ഥികളെ ന്യായീകരിക്കുന്ന ഫത്വകൾ ഇറക്കുവാൻ വെമ്പൽ കൊള്ളുന്ന യാതൊരു മടിയുമില്ലാത്ത എത്രയോ പുരോഹിതന്മാരെ, പണ്ഡിത വേഷധാരികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം അവരുമായി വളരെയധികം അകന്നാണ് നിലകൊള്ളുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഫത്വ എങ്ങനെയായിരിക്കണം, എന്താണ് അതിന്റെ മാനദണ്ഡം, ഇതൊന്നും പരിഗണിക്കാതെയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആരോടെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ്, പ്രമാണങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അയാൾ പണ്ഡിതന്മാരെ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ്, അവഹേളിക്കുകയാണ് എന്നെല്ലാം ചിത്രീകരിക്കുന്ന അവസ്ഥ വളരെയധികം പരിതാപകരമാണ് എന്നുള്ള കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. പക്ഷേ അതിനേക്കാൾ അപകടകരമായ സംഗതി എന്ത് എന്ന് ചോദിച്ചാൽ, അത്തരം ഫത്വകൾ സാധാരണക്കാർക്കിടയിൽ പ്രമാണം പോലെ സ്വീകരിക്കപ്പെടുകയും വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ചിന്തിച്ചാൽ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ സന്ദേശവാഹകരും അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാകേണ്ടതിന് പകരം അങ്ങനെയായിരിക്കണം യഥാർത്ഥ പണ്ഡിതന്മാർ. പക്ഷേ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. ദുനിയാവിലേക്കും ദുനിയാവിന്റെയും സ്ഥാനമാനങ്ങളുടെയും ജനപ്രീതിയുടെയും പിന്നാലെ പോകുമ്പോൾ എന്നിൽ നിന്ന് ആളുകൾ ഏത് രീതിയിലുള്ള ഫത്വയാണോ ആഗ്രഹിക്കുന്നത്, ആ ഫത്വ ഞാൻ കൊടുത്തില്ല എങ്കിൽ ആളുകളുടെ കയ്യടി എനിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുകയും ആ രീതിയിൽ ഫത്വ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. സത്യത്തിൽ പ്രമാണങ്ങളെ അഥവാ പരിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും യാതൊരു വിധേനയും തള്ളിക്കളയാതെ, നിഷേധിക്കാതെ, ദുർവ്യാഖ്യാനിക്കാതെ അവയെ അടിസ്ഥാനമാക്കി സലഫു സാലിഹീങ്ങൾ ഗ്രഹിച്ചതുപോലെ, സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയുമാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. ദേഹേച്ഛകളെ ഒഴിവാക്കി വ്യക്തി താൽപര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് സത്യത്തോടും പ്രമാണങ്ങളോടും മാത്രമായി പ്രതിബദ്ധതയെ ചുരുക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായി ശരിയായ രീതിയിൽ ഫത്വ കൊടുക്കുവാനുള്ള ആർജവത്തിൽ പണ്ഡിതന്മാർക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീനാണ് ഞാൻ സംസാരിക്കുന്നത്, പരലോകം എന്നൊരു കാര്യം വരാനുണ്ട്, അവിടെ വിചാരണയുണ്ടാകും, അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും എന്ന ഓർമ്മയുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അബദ്ധങ്ങൾ വരാതിരിക്കുവാൻ ആ പണ്ഡിതന്മാർക്കത് സഹായകമാകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ അഹന്ത ഒഴിവാക്കിക്കൊണ്ട് അഹങ്കാരമില്ലാതെ പരസ്പരം ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിലേക്ക് എത്തുവാൻ ശ്രമിച്ചാൽ, സലഫു സാലിഹീങ്ങളുടെ ആ മാർഗം സ്വീകരിച്ചാൽ എളുപ്പത്തിൽ അള്ളാഹു മനസ്സിലാക്കി തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് സന്മാർഗം ഉൾക്കൊള്ളുവാൻ സാധിക്കും. സലഫു സാലിഹീങ്ങൾ പറഞ്ഞതുപോലെ ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും ഒക്കെ പരസ്പരം ചോദിക്കുകയും അറിയുകയും ചെയ്തിരുന്നു. അലി റളിയല്ലാഹു അൻഹും, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹും, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും ഒക്കെ പരസ്പരം അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ സത്യം കണ്ടെത്തുവാൻ അത് ഏറ്റവും ലളിതമാണ്, പ്രയാസരഹിതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം തന്നെ അറിവില്ലാത്ത സംഗതി, അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വേണ്ടതില്ല, അതൊരു കുറവല്ല, മഹത്വമാണ് എന്നുള്ള കാര്യം പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാമിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഒരു വിജ്ഞാനത്തിന്റെ പകുതിയാണ് അറിവില്ലാത്തത് തിരിച്ചറിയുക എന്നത്. മഹാനായ ഇമാം, മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാം മാലിക്, സുഫിയാൻ ഇബ്നു ഉയൈന, അഹമ്മദ് ഇബ്നു ഹംബൽ തുടങ്ങി എത്ര എത്രയോ ഇമാമിങ്ങൾ, അവരോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ അറിയില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ജനങ്ങൾ പലരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന യാതൊരു മടിയും യാതൊരു പ്രയാസവും അവർക്ക് തോന്നാതെ ലാ അദ്രി, എനിക്കതറിയില്ല, സൽ ഗൈരി, ഞാനല്ലാത്ത മറ്റാരോടെങ്കിലും അത് ചോദിച്ചോളൂ എന്ന് പറയുവാൻ അവർ സന്നദ്ധരായ കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഇലാം എന്ന ഗ്രന്ഥത്തിൽ അഥവാ ഇലാമുൽ മുവഖ്ഖീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. സൂക്ഷ്മതയും അവദാനതയും പാണ്ഡിത്യത്തിന്റെ ലക്ഷണമാണ് എന്നതോടൊപ്പം ധൃതിപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ആളുകൾ പണ്ഡിതനായി അംഗീകരിക്കുകയുള്ളൂ എന്ന രീതിയിൽ ആരെങ്കിലും ആ രീതിയിൽ പത്വ പുറപ്പെടുവിച്ചാൽ അത് അവിവേകവും അജ്ഞതയുമാണ് എന്നുള്ള കാര്യമാണ് ഇമാമിയങ്ങൾ, സലഫു സാലിഹ്യങ്ങൾ ഉണർത്തിയത്. ഇന്നമൻ അത്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂന, ചോദിക്കുന്നതിനൊക്കെയും ഉടനടി മറുപടി പറയുക എന്നത് അൻഹുല മജ്നൂൻ, അത് ഭ്രാന്തന്റെ ലക്ഷണമാണ് എന്നാണ് സഹാബികൾ പഠിപ്പിച്ചത്. അതേപോലെ വിജ്ഞാനത്തിന്റെ കുറവുകൊണ്ടും അങ്ങനെ സംഭവിക്കാം എന്നാണ് അവർ പറഞ്ഞത്. തെറ്റ് സംഭവിച്ചാൽ തിരുത്തുവാനും ഹക്കിലേക്ക് മടങ്ങുവാനും ആ കാര്യമാണ് തഖ്വ, സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുവാനും സലഫു സാലിഹ്യങ്ങൾക്ക് സാധിച്ചു. സഹാബികളായ ആളുകൾക്ക്, താബിഈങ്ങളായ ഇമാമിങ്ങൾക്ക് എത്രയോ വിഷയങ്ങളിൽ അവർക്ക് വന്ന അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളിൽ നിന്ന് മടങ്ങുവാനും സത്യത്തിലേക്ക് തിരിച്ചു പോകുവാനും അവർക്ക് സാധിച്ചപ്പോൾ ശരിയായ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചു. ആ രീതിയിൽ ഫത്വ ആരോട് ചോദിക്കണം എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ പ്രവർത്തകർക്ക്, സാധാരണക്കാരായ വ്യക്തികൾക്കുണ്ടാകേണ്ടതുണ്ട്. എപ്രകാരമാണ് ഫത്വകൾ പറയേണ്ടത്, അത് അള്ളാഹുവിന്റെ പേരിലുള്ള വിധി പറയലാണ് എന്നുള്ളതുകൊണ്ട് സൂക്ഷ്മതയും അതേപോലെ തന്നെ പ്രമാണങ്ങൾ തട്ടിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും വിധികളുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു താക്കീതും ബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്റെ വാക്കുകൾ സമയം അധികരിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ശരിയായ ഇസ്ലാമിനെ യഥാർത്ഥം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരിലേക്ക് കഴിവിന്റെ പരമാവധി നമ്മുടെ ശേഷിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കുവാനും സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.